നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിത വിഷയങ്ങളുടെ അന്വേഷണവേദിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. മഹാനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഒരു ശാസ്ത്രജ്ഞനെ അളക്കേണ്ടത് അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി കൊണ്ടല്ല, സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാണ്. ജീവിതത്തിലെ ഏതു മേഖലകളിൽ നമ്മൾ നോക്കുമ്പോൾ സ്വഭാവ ശുദ്ധിയുടെ പ്രകടമായ സ്വാധീനം നമുക്ക് കാണാനാവും. അതുകൊണ്ടായിരിക്കാം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വളരെ ശക്തമായി തന്നെ തന്റെ മൃദുവായ ശബ്ദത്തിൽ നമ്മോട് പറഞ്ഞത്, സ്വഭാവ രൂപീകരണമില്ലാത്ത വിദ്യാഭ്യാസത്തെ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നു. എത്രയോ അധികം വിദ്യാഭ്യാസ സൌകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മെ എല്ലാം പേടിപ്പെടുത്തുന്നത് സ്വഭാവ ഗുണത്തിന്റെ അഭാവം തന്നെയാണ്. അതുതന്നെയാണ് ഈ ചർച്ചയുടെ പ്രസക്തിയും. ഇന്ന് സ്വഭാവ രൂപീകരണത്തിന്റെ മറ്റു ചില വശങ്ങളെക്കുറിച്ച് നമ്മൾ തുറന്ന് ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ നമ്മോടൊപ്പമുണ്ട് ബ്രഹ്മകുമാരി സുധാബഹൻ. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം.
ഓം ശാന്തി.
നമ്മൾ സ്വഭാവ രൂപീകരണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില വശങ്ങളെക്കുറിച്ച് പറഞ്ഞു. സ്വന്തം അടിസ്ഥാനം ഉറപ്പിക്കുക, അവനവനെ തന്നെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിന്റെ മുമ്പ് സ്വയം ബഹുമാനിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവന്റെ വിചാരവികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അങ്ങനെ മർമ്മപ്രധാനമായ കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വഭാവഗുണത്തിന്റെ മാനദണ്ഡത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും?
കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് സെൽഫ് റെസ്പെക്ട്, രണ്ടാമത്തേത് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയും, അതായത് നമ്മുടെ വൈകാരിക ഭാവനകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കണം. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അത് ഒരുപോലെയായിരിക്കണം. നമുക്ക് നമ്മളോട് തന്നെ ഒരു സത്യസന്ധത പുലർത്താനായിട്ട് സാധിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ ചെയ്യുന്നത് കണ്ടിട്ടോ എന്റെ ഉള്ളില് എന്നെ പ്രതിയുള്ള ഭാവന ഒരിക്കലും മാറാൻ പാടില്ല, എന്റെ ആക്ഷൻ ഒരിക്കലും മാറാൻ പാടില്ല. കർമ്മത്തിൽ എപ്പോഴും ആ ഒരു ചിന്തിക്കുന്നതിന്റേതായിട്ടുള്ള ആ വാല്യൂസ് തീർച്ചയായിട്ടും അടങ്ങിയിരിക്കണം.
മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കും അല്ലേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നെക്കുറിച്ച്, നിങ്ങളുടെ അഭിപ്രായം എന്നെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം എന്താണ്. ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ വിശദീകരിച്ചു.
ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അഭിപ്രായങ്ങൾ, നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും കൂടി റെസ്പെക്ട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. എന്റേത് മാത്രം എപ്പോഴും ചെയ്യണം എന്നുള്ളതല്ല, പക്ഷെ മറ്റുള്ളവർക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും തുല്യമായിട്ടുള്ള അംഗീകാരം സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകും. അതൊരു സ്വഭാവ ഗുണമുള്ള വ്യക്തിയുടെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്,
മറ്റുള്ളവർക്ക് ഒരു പരിഗണന
തീർച്ചയായിട്ടും വേണം. കാരണം ഇന്ന് അതാണല്ലോ വേണ്ടത്. ചെറിയ കുട്ടികളാണെങ്കിലും ശരി, മുതിർന്നവരാണെങ്കിലും ശരി, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പരിഗണനയാണ്. ഇപ്പൊ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് അവരുടെ ആ ഇടപഴകൾ കൂടിയും കാണപ്പെടും, റിലേഷൻഷിപ്പിലൂടെയും കാണപ്പെടും. ഇവർ കൊച്ചുകുട്ടിയാണ് അല്ലെങ്കിൽ ഇവർ മുതിർന്നവരാണ്, ഇവരെ ഞാൻ റെസ്പെക്ട് ചെയ്യണം, ഇവരെ റെസ്പെക്ട് ചെയ്യേണ്ട, ഒരിക്കലും അവരങ്ങനെ പറയില്ല. അവർ മുതിർന്നവർക്കും തന്നെക്കാൾ പ്രായം കുറഞ്ഞവർക്കും എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കും. റെസ്പെക്ട്, അതാണ് പരിഗണന എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അവർ കൊടുത്തിരിക്കും.
നമ്മൾ വളരെയധികം ഈ കാര്യത്തിൽ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞപ്പോ, നമ്മൾ പൊതുവെ ചെറിയ കുട്ടികളെ സ്നേഹിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, ഇങ്ങനെയുള്ള ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പലപ്പോഴും ഒരു റീതിങ്കിങ് ചെയ്യേണ്ട സമയം ആയി എന്ന് തോന്നുന്നല്ലേ. കുട്ടികൾ പോലും ബഹുമാനം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നവർക്കാണ് അവർ കൂടുതൽ അവരെ അവരുടെ ഹൃദയം കീഴടക്കാൻ കഴിയുന്നത്.
തീർച്ചയായിട്ടും. കാരണം ബഹുമാനം അത് വാക്കുകളിൽ കൂടി മാത്രമുള്ളതല്ലല്ലോ. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ, തന്നെക്കാൾ മുതിർന്നവരെ അവിടെ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ അവരുടെ അടുത്ത് അതേപോലെ പെരുമാറും. കൊച്ചുകുട്ടികളോട് തനിക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞവരാണ്, എനിക്ക് എന്തും ചെയ്യാം. ഇപ്പൊ ഒരു അമ്മയും അച്ഛനും ആണെങ്കിൽ തന്നെ ആ കുട്ടിക്ക് പരിഗണന കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും അവർക്ക് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണ്, അവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അവർക്കും ആ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ തീർച്ചയായിട്ടും നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു നല്ലൊരു നമ്മുടെ സ്വഭാവത്തിൽ കൂടി അവരിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ.
മാത്രമല്ല അവർക്ക് ഭാവിയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഇത് വളരെയധികം സഹായിക്കും.
തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്.
പിന്നെ സിസ്റ്റർ, ഇപ്പൊ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോ മറ്റുള്ളവരെ കൂടി പരിഗണനയിലേക്ക്. ഇപ്പം മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, ലോകത്തിൽ നല്ല ഉദ്ദേശമുള്ളവർ ധാരാളം പേരുണ്ട്, എന്നാൽ വളരെ നിഷേധ ചിന്താഗതി, അതെങ്ങനെ വന്നു എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുന്നവരും നമ്മളന്ന് കൂടുതൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. നല്ല സ്വഭാവഗുണത്തോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള
ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നു.
പ്രത്യേകിച്ച് വ്യക്തികളുടെ പ്രഭാവത്തിൽ പെടുക, നമ്മളെ നിന്ദിക്കാനും അല്ലെങ്കിൽ താഴ്ത്തി കാണിക്കാനും ശ്രമിക്കുന്നവരുടെ. അപ്പൊ ആ അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ അവിടെ നമ്മുടെ സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്യണം?
അപ്പൊ അതിൽ പ്രഭാവം എന്ന് പറയുമ്പോൾ, സ്വാധീനം ചെലുത്തുക എന്ന് പറയുമ്പോൾ, അതിൽ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. ഒന്നുണ്ട് ഞാൻ പ്രഭാവിതനാകുക. ഉദാഹരണത്തിന്, വീട്ടില് അച്ഛന്റെ അല്ലെങ്കിൽ ഗൃഹനാഥന്റെ തന്നെ മൂഡ് ഓഫ് ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗൃഹനാഥൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ, അത് മുഴുവൻ കുടുംബത്തെയും ബാധിക്കുകയാണ്. അപ്പൊ ഈ പ്രഭാവിതമാകുന്നതിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്, അതൊരു ക്യാരക്ടർ ഡിഫെക്റ്റ് ആണ്. അവരുടെ സ്വഭാവം എന്നെ ബാധിക്കുന്നു. പക്ഷെ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് എന്താണ്, ഞാൻ അതിൽ പ്രഭാവിതമാകാൻ പാടില്ല. എന്റെ മാനസിക ശക്തി അത്ര ഉയർന്നതായിരിക്കണം, എന്റെ ചിന്താഗതി ഒരു ഡിഫറന്റ് ഇതിലേക്ക് പോകണം, എന്നാൽ മാത്രമേ അവിടെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആകാതിരിക്കുകയുള്ളൂ. മറ്റൊന്നുണ്ട് പ്രഭാവിതം ആകാതിരിക്കുക. ശരി, അവരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വൈകാരിക ഭാവങ്ങളിലേക്ക് വരുന്നില്ല, അവർ ദേഷ്യപ്പെടുന്നു, ഓക്കെ ഞാൻ ദേഷ്യപ്പെടുന്നില്ല, ഞാൻ ശാന്തമായിട്ടിരിക്കുന്നു, ഇത് മറ്റൊന്ന്. പക്ഷെ മൂന്നാമത്തേതാണ് ഞാൻ എന്റെ സ്വഭാവം അവരിൽ പ്രഭാവിതം ആക്കുക, സ്വാധീനം ചെലുത്തുക. അവർ ദേഷ്യപ്പെടുന്നു, പക്ഷെ എന്റെ സ്വഭാവം അത്രയും ശാന്തമായിരിക്കണം, എന്റെ ശുദ്ധ വൈബ്രേഷൻ ആയിരിക്കണം മനസ്സിൽ നിന്നുണ്ടാകേണ്ടത്. ആ ശുഭ വൈബ്രേഷനിലൂടെ അവരുടെ ക്രോധവും ഇല്ലാതാകുന്നു, അവരുടെ നേച്ചറിലും പരിവർത്തനം വരുന്നു. പക്ഷെ ഇത് അപ്പോഴേ സാധ്യമാകുകയുള്ളൂ, എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ശുഭഭാവന പ്രകടമാകണം, അത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം.
ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞ, കാരണം ഇതിനൊക്കെ ഒരു ഒരു നിരന്തരമായ ഒരു ഒരു തിങ്കിങ്, ഒരു പരിശീലനം നമുക്ക് തീർച്ചയായിട്ടും ഇതിനാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ പ്രഭാവത്തിൽ നിന്ന് വിട്ടു നിൽക്കുക മാത്രമല്ല, നമ്മളെ മോശമായിട്ട് താഴ്ത്തി കെട്ടാൻ വരുന്ന വ്യക്തിക്ക് ഒരു ഒരു പുനർവിചിന്തനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ പെരുമാറ്റം കാരണം അവർ കൂടുതൽ മെച്ചപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു വളരെ ഉയർന്ന,
അതാണല്ലോ വലിയ വലിയ മഹാത്മാക്കൾ ചെയ്തിട്ടുള്ളത്. അവർ മഹാനായതും ഇതിന്റെ ആധാരത്തിലാണ്. അവർ പ്രഭാവിതം ആകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പക്ഷെ അവരുടെ പ്രഭാവം മറ്റുള്ളവരിലേക്ക് അവർക്ക് ചിന്തിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എനിക്കും ഇത് പരിവർത്തനപ്പെടേണ്ടതാണ്, എന്റെ ഈ സ്വഭാവം മാറ്റേണ്ടതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇവരുടെ ഉള്ളിലുള്ള ശുഭഭാവനയാണ് ആ വ്യക്തിക്കും തന്റെ സ്വഭാവത്തെ പരിവർത്തനപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്.
എനിക്ക് തോന്നുന്നു അവര് അവരുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തരെയും, ഇപ്പൊ പറയുന്ന മഹാത്മാക്കൾ എന്ന് നമ്മൾ പറയുന്നവര്, അവരുടെ ഏറ്റവും വലിയ ഒരു ഒരു ശക്തി ഇതാണെന്ന് തോന്നുന്നു, ഒരു ഒരു ട്രാൻസ്ഫോർമേറ്റീവ് എബിലിറ്റി. തന്റെ മുമ്പിൽ വരുന്ന ഏതൊരാളെയും അവര്, എനിക്ക് തോന്നുന്നു അവര് ചെയ്ത ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ ഈ പരിശീലനം തന്നെയായിരിക്കാം ഇതിന്റെ.
തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു പരിവർത്തനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് റിയലൈസേഷനാണ്. പരിവർത്തനത്തിന് ഏറ്റവും ആദ്യമായിട്ടുള്ള കാര്യമാണ് റിയലൈസേഷൻ.
സിസ്റ്റർ ഇപ്പൊ നമ്മള് പറഞ്ഞ വളരെ ആഴമേറിയ വിഷയം, നമ്മുടെ മാനദണ്ഡങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വിഷയമാണ്. പിന്നീട് എന്തെല്ലാം ഫാക്ടേഴ്സാണ് സ്വഭാവഗുണത്തിന്റെ മാനദണ്ഡമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്?
പ്രതിബന്ധങ്ങളെ നേരിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള, നേരിടാനുള്ള കഴിവ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എന്നാൽ തടസ്സങ്ങളെ അവരൊരിക്കലും ഒരു തടസ്സമായിട്ട് കാണില്ല, എപ്പോഴും അവരതിനെ ചലഞ്ച് ആയിട്ട് എടുക്കും. അതായത് എനിക്കുള്ള ഒരു അവസരമാണ്, മുന്നോട്ട് ഉയരാനുള്ള അവസരമാണ്. എപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതൊരു പ്രശ്നമാണ്, ഇതെന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു തടസ്സമാണ്, ഓട്ടോമാറ്റിക്കലി എന്റെ തോട്ട് എനർജി നെഗറ്റീവ് ആകാൻ തുടങ്ങുന്നു. അപ്പൊ നെഗറ്റീവ് ഊർജ്ജമാണ് ഉള്ളില് ഞാൻ രൂപപ്പെടുത്തി കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്കതിലേക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി വരില്ല. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്റെ ഉള്ളിലുള്ള ആ ശക്തി രൂപപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനൊരു പോസിറ്റീവ് ദിശയിൽ, പോസിറ്റീവായിട്ട് അതിനെ കാണണം, എടുക്കണം. അപ്പൊ തടസ്സം എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് സൈഡാണ്, പക്ഷെ അതൊരു അവസരമാണെന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എനിക്ക് മുന്നേറണം, ഇത് എനിക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നതാണ്, ചലഞ്ച് ആണ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ
എന്നെ
പഠിപ്പിക്കുന്നതാണ്. അതിൽ നിന്ന് അവർ പാഠം പഠിക്കുകയും ചെയ്യും, മുന്നേറുകയും ചെയ്യും.
പ്രശ്നങ്ങളെ നേരിടും, കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. അത് വ്യക്തിപരമായ സാഹചര്യങ്ങളാവാം, പുറമേ ഉള്ളവർ സൃഷ്ടിക്കുന്നതാവാം, ചിലപ്പോൾ ജോലി സ്ഥലത്തുള്ളത്, സാമൂഹികമായിട്ടുള്ള, ഇനി കാലാവസ്ഥയിൽ വരുന്ന മാറ്റം പോലും എത്രയോ പ്രശ്നം നമുക്കുണ്ടാക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ ഞാൻ നോക്കി കാണുമ്പോൾ ഇതൊക്കെ എന്നെ പഠിപ്പിക്കാൻ വരുന്നതാണ്. പക്ഷേ അവിടെ നമുക്ക് ഇത് എത്രത്തോളം പ്രായോഗികമാക്കാൻ, ഇപ്പോൾ വലിയൊരു രോഗം വന്നു, വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയുള്ള മനോഭാവത്തോടുകൂടി അതിനെ കാണണം?
ഇവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, എന്റെ കയ്യിലുള്ളത് എന്താണെന്നുള്ളത് ചിന്തിക്കണം. അതായത് പുറമേ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളുണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കുന്നതും, അത് എനിക്ക് എന്നിൽ പരിവർത്തനം കൊണ്ടുവന്ന് ഓക്കെ ആ സിറ്റുവേഷനെ തരണം ചെയ്യാം. പക്ഷെ ചില പ്രശ്നങ്ങളുണ്ട് അത് പുറമേ നിന്ന് വരുന്നതാണ്, ഏകദേശം 90% പുറമേ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. രോഗമാണെങ്കിലും ശരി, മറ്റ് സാഹചര്യങ്ങളാണെങ്കിലും ശരി, ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിലും ശരി, ഏത് നോക്കുകയാണെങ്കിലും ഇതെല്ലാം പുറമേ നിന്ന് വരുന്നതാണ്. ഇതിൽ നമുക്ക് യാതൊരു തരത്തിലും നിയന്ത്രണമില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ പ്രതികരണം അതിനെ പ്രതിയുള്ളത് എന്താണ്. ഈ റെസ്പോണ്ട് എന്ന് പറയുന്നതും ഒരു സങ്കല്പം തന്നെയാണ്, ഒരു സങ്കല്പത്തെ തന്നെയാണ് റെസ്പോണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ആ കർമ്മം ചെയ്യുന്നതും ഒരു റെസ്പോണ്ട് ആണ്. പക്ഷെ അതിനേക്കാൾ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു, ആ പ്രശ്നത്തെക്കുറിച്ച് എന്റെ മനോഭാവം എന്താണ്, ഞാൻ അതിനെ എന്തായിട്ട് എടുക്കുന്നു, അതിനനുസരിച്ചാണ് ആ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത്. കാരണം അകത്താണ് ആദ്യം ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നത്. പുറത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതെന്നെ ബാധിക്കുന്നത് എപ്പോഴാണ്, ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും 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 ചിന്തിക്കുമ്പോൾ തന്നെയാണ്.
പക്ഷെ ആ സിറ്റുവേഷൻ അത്ര ഒരു ക്രൈസിസ് ആണ്, ബുദ്ധിമുട്ടാണ്, എനിക്ക് വേദന ഉണ്ടാക്കുന്നത്. സിസ്റ്റർ പറയുന്നത് നമ്മൾ ശുദ്ധമായിട്ട് അവിടെ നമ്മുടെ റെസ്പോൺസ്, ആ തോട്ട്, ആ ചിന്ത നമ്മൾ തിരഞ്ഞെടുത്ത് ഞാനിപ്പോൾ നന്നായി ചിന്തിക്കാൻ പോവാണ്, ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ഈ സാഹചര്യങ്ങൾ മാറിപ്പോകും എന്നാണ് പറയുന്നത്.
തീർച്ചയായിട്ടും. ആരാണ് ചൈതന്യം? എന്തിനാണ് എനർജി ഉള്ളത്?
നമ്മൾക്കാണ്,
എനിക്കാണ്. എന്റെ വിചാരങ്ങൾക്കാണ് എനർജി ഉള്ളത്. ഈ വിചാരങ്ങൾ കൊണ്ട് എനിക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും, പ്രോബ്ലംസിനെ ഇല്ലാതാക്കാനും പറ്റും. അപ്പൊ എന്റെ ചിന്തകളിൽ കൊണ്ടുവരേണ്ട മാറ്റം, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്.
എനിക്ക് തോന്നുന്നു അവിടെ കൺട്രോൾ നമ്മൾ തിരിച്ച് നമ്മുടെ അടുത്തേക്ക്.
ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്റെ വിചാരങ്ങളുടെ രചയിതാവ് ഞാൻ തന്നെയാണ്. ഐ എം ദ ക്രിയേറ്റർ ഓഫ് മൈ ഓൺ തോട്ട്സ്. പുറമേ നിന്ന് വരുന്നതല്ല, ഇതിലെനിക്ക് എന്ത് മാറ്റം വേണമെങ്കിലും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവിടെയാണ് ആദ്യം നമ്മൾ പിടിക്കേണ്ടത്.
എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെ ഒന്ന് ഒന്ന് ദിവസവും നമ്മൾ ചിന്തിക്കണം എന്ന് തോന്നുന്നു. എനിക്ക് ഏത് സാഹചര്യവും മാറ്റാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലാണ് നമ്മുടെ സ്വഭാവ ഗുണം തന്നെ പല വീക്ക്നെസ്സുകൾക്ക് നമ്മൾ അടിമകളാവുന്നതും. പലരും പറയും നിങ്ങൾ, ഞാൻ മദ്യപിക്കുന്നതിന് നിങ്ങൾ എന്തിന് കുറ്റം പറയുന്നു, നിങ്ങൾ എന്റെ സാഹചര്യം നോക്ക്, നിങ്ങൾ എന്റെ പ്രശ്നങ്ങളൊന്ന് നോക്ക്. ഇതിനെ അവരൊരു ഒരു അവരുടെ ഒരു സേഫ്റ്റി മോഡായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഒരു വലിയൊരു അവയർനെസ് നമ്മൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം മാറ്റിയെടുക്കേണ്ടത്. കാരണം ഇതാണ്, എന്റെ സങ്കല്പങ്ങൾ എന്റെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ എന്ത് വിചാരങ്ങളാണ് ഞാൻ രചിക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ ദിശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ പ്രോബ്ലം സോൾവ് ആകും.
പിന്നെ എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഈ പ്രോബ്ലത്തില്, പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇപ്പൊ മറ്റു വ്യക്തികൾ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയത് നമ്മൾ ഈ ഒരുപാട് പുറമേ നിന്നുള്ള അസത്യമായ ഇപ്പൊ അപവാദങ്ങൾ കേൾക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ നിന്ദിക്കുന്നത് കേൾക്കുന്നു. ഇന്ന ആള് ഇങ്ങനെയാണ്, ഇന്ന ആള് ഇങ്ങനെയാണ്, ഇൻഫർമേഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതും നമ്മുടെ ഒരു ഒരു സ്വഭാവ ശുദ്ധിയുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്വഭാവശുദ്ധി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, കാരണം ഇത് വളരെ വലിയൊരു ഒരു പ്രശ്നമായിട്ട് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിനകത്ത് എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പല കുടുംബ കലഹങ്ങളും ഉണ്ടാക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. രാമായണം തന്നെ ഉണ്ടായത് ഇങ്ങനെയുള്ള ഒരു ഒരു നിന്ദയിൽ നിന്നും അപവാദത്തിൽ നിന്നുമാണ്. എത്ര വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം?
ഇവിടെ നമുക്ക് വേണ്ടത് ഇത് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇതെല്ലാം വരുമ്പോഴും എനിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തല് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നേരത്തെയും പറഞ്ഞു, സെൽഫ് റെസ്പെക്ട്, ഞാൻ ആരാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കണം. അപവാദം പറഞ്ഞു വരുത്തുന്നു, ഓക്കെ, പക്ഷെ എനിക്ക് എന്നെ കുറിച്ചൊരു വിലയിരുത്തൽ ഉണ്ടായിരിക്കണ്ടേ, അതല്ലേ ഏറ്റവും പ്രാധാന്യമുള്ളത്. പിന്നെ അങ്ങനെയുള്ളത് കേൾക്കുമ്പോഴും, ഇപ്പൊ നിന്ദയുടെ കാര്യങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഗോസിപ്പ്, അങ്ങനെ പല കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫിൽട്രേഷൻ പ്രോസസ്, നമ്മുടെ സങ്കല്പങ്ങൾ, അതായത് മനസ്സിന്റെ ഉള്ളിലേക്ക് എന്തെല്ലാമാണ് കൊടുക്കേണ്ടത്, ഞാൻ ഫീഡ് ചെയ്യേണ്ടത്, അത് ആദ്യം മനസ്സിലാക്കണം.
സിസ്റ്റർ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഫിൽട്ടർ ചെയ്യണം. അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് എത്രയോ മോശമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, അതിൽ പലതും സത്യമായിരിക്കാം, സത്യമല്ലാതിരിക്കാം, പക്ഷെ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഫിൽട്ടറിംഗ് എന്ന് പറഞ്ഞ നമ്മൾ എങ്ങനെയാണ് അതിനെ ചെയ്യേണ്ടത്? ഇതിന് ഈ ഫിൽട്ടറിംഗിന് എന്താണ് മാനദണ്ഡം?
ഇപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും ചെക്കിംഗ് നടത്തിക്കൊണ്ടേയിരിക്കണം. ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും ഇതിലെല്ലാം തന്നെ ചെക്കിംഗ് നടത്തിക്കൊണ്ടേയിരിക്കണം. വളരെ നല്ലൊരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരികയാണ്, സോക്രട്ടീസിന്റെ, തത്വചിന്തകനായിട്ടുള്ള സോക്രട്ടീസിന്റെ. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഒരിക്കലും അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ശിഷ്യനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ സോക്രട്ടീസ് പറഞ്ഞു, നിൽക്കട്ടെ, അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒരു 3 ഫിൽട്ടർ ടെസ്റ്റ് നടത്താനുണ്ട്. അപ്പൊ ഈ സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണോ എന്റെ ശിഷ്യനെ കുറിച്ച് പറയാൻ പോകുന്നത് അത് സത്യമാണോ അല്ലയോ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അതെനിക്കറിയില്ല, കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം സോക്രട്ടീസ് ചോദിച്ചു, ഈ പറയാൻ പോകുന്ന കാര്യം നല്ലതാണോ അതോ മോശമായിട്ടുള്ളതാണോ? അദ്ദേഹം പറഞ്ഞു, മോശമായിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇത് കേൾക്കുന്നത് കൊണ്ട്, ഇത് അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പൊ പറഞ്ഞു, ഒരു പ്രയോജനവുമില്ല. പറഞ്ഞു, എന്നാ എനിക്കിത് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുപോലെ നമ്മളും എപ്പോഴും ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ ഈ കേൾക്കുന്നത്, ഞാൻ ഈ കാണുന്നത് എനിക്കെന്തെങ്കിലും പ്രയോജനമുള്ള കാര്യമാണോ? ആണെങ്കിൽ മാത്രം അതിനെ സ്വീകരിച്ചാൽ മതി.
ആവശ്യമില്ലാത്തത്
നമ്മൾ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെ വേസ്റ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കൂടുതൽ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ എനിക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കില്ല.
സിസ്റ്റർ, ഇവിടെ ഇപ്പൊ നമ്മള് പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ, ഇപ്പൊ ഇതെല്ലാം ഈ പുറം ലോകത്തിൽ നമ്മൾ ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മൾ എല്ലാം സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നമുക്ക് പുറത്തൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എല്ലാം നമ്മുടെ ഉള്ളിലാണ് മാറ്റം നടക്കേണ്ടത്. അപ്പൊ ദുർബലനായിട്ടിരിക്കുന്നിടത്തോളം നമ്മൾ ഇതിനെല്ലാം ഈ സ്വാധീനത്തില്, ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊത്ത് നടക്കുന്നത് ഈ പലതരം ടെംപ്റ്റേഷൻ, പ്രലോഭനങ്ങളിൽ പെട്ടുപോവുക, അത് എല്ലാ ലെവലിൽ നിന്നും അത് തുടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ കുട്ടിയുടെ ലെവൽ മുതൽ അത് ആരംഭിക്കുകയാണ് ഈ പ്രലോഭനങ്ങൾ. അപ്പോൾ അവിടെ നമ്മുടെ സ്വഭാവ ഗുണവും ഇതും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത്?
മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചിന്തയിലും വാക്കുകളിലും പ്രവൃത്തിയിലും സത്യസന്ധത ഉണ്ടായിരിക്കണം. സത്യമായ വാക്കുകൾ ചിന്തിക്കുവാൻ, സത്യമായത് ചിന്തിക്കുവാനും പറയുവാനും ചെയ്യുവാനും ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും. ശാന്ത സ്വഭാവം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രസന്റിൽ ജീവിക്കാൻ പഠിക്കണം. പലരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാസ്റ്റിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലും. പക്ഷെ പറയാറുണ്ട്,
ഭാവിയെക്കുറിച്ചുള്ള
ഉത്കണ്ഠയാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും
വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക,
വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പറയാറുണ്ട്, പാസ്റ്റ് ഇസ് ഹിസ്റ്ററി, ഫ്യൂച്ചർ ഇസ് മിസ്റ്ററി, ആൻഡ് പ്രസന്റ് ഇറ്റ്സ് എ പ്രസന്റ് ഗിഫ്റ്റ്. നമുക്ക് കിട്ടിയിട്ടുള്ള വരദാനമാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള സമ്മാനമാണ്. അപ്പൊ ആ പ്രസന്റിൽ ജീവിക്കാൻ പഠിക്കുകയാണ് എങ്കിൽ ഈ പ്രസന്റ് ആണ് കുറച്ചു കഴിയുമ്പോൾ പാസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്റെ ചിന്തകളും വാക്കുകളും അതുപോലെ തന്നെ പ്രവൃത്തിയും നല്ലത് ചെയ്യുകയാണ് എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് പാസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ അതിനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ, അഥവാ പാസ്റ്റിനെ കുറിച്ച് ഓർമ്മിക്കുകയാണെങ്കിലും, അവിടെ പാസ്റ്റ് വളരെ നല്ലതാണ്. ഇനി ഞാൻ എന്ത് കർമ്മമാണോ ഇപ്പോൾ ചെയ്യുന്നത്, ഇതിന്റെ റിസൾട്ടാണ് ഫ്യൂച്ചറിൽ എനിക്കുണ്ടാകുന്നത്, ഭാവിയിൽ എനിക്കുണ്ടാകുന്നത്. അപ്പൊ എന്റെ ഭാവി ശ്രേഷ്ഠമാകുകയും ചെയ്യും. അപ്പൊ എല്ലാത്തിന്റെ ആധാരം ഇതാണ്, പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്.
പക്ഷെ അതിനെനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ പോലെ പലപ്പോഴും പ്രസന്റിൽ ജീവിക്കാൻ പറ്റാത്തത് ഞാൻ തന്നെ പറഞ്ഞ അസത്യങ്ങള്, ഞാൻ തന്നെ ചെയ്ത മോശമായ കർമ്മങ്ങൾ, അതിലേക്കാണ് എനിക്ക് പലപ്പോഴും തിരിഞ്ഞു നോക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ സത്യത, വാക്കുകളിലെ സത്യത ശരി, നുണ പറയരുത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നുണ പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നമ്മൾ സത്യത്തെ പലപ്പോഴും നമുക്ക് സൗകര്യമുള്ള രീതിയിൽ പലപ്പോഴും മാറ്റുന്നുണ്ട് അല്ലേ? അത് വലിയൊരു ഒരു പ്രശ്നമായിട്ട് മാറാണ്.
എനിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ
തൽക്കാലത്തേക്ക് രക്ഷപ്പെടും,
തൽക്കാലത്തെ രക്ഷ, പക്ഷെ അത് തൽക്കാലത്തെ രക്ഷപ്പെടാൻ മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. സാധാരണ പറയാറുണ്ട് കർമ്മം ആരെയും വെറുതെ വിടില്ല, അത് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ കർമ്മവും കുറച്ചുനാൾ കഴിയുമ്പോൾ സ്വഭാവമായിട്ട് മാറുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്, സംസ്കാരത്തിന്റെ രൂപത്തിൽ അഥവാ സ്വഭാവത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ റെക്കോർഡഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതെന്റെ ഉള്ളിൽ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്.
കാരണം കുറച്ചു പേരെ കൂടുതൽ കാലത്തേക്കും കൂടുതൽ പേരെ കുറച്ചു കാലത്തേക്കും പറ്റിക്കാം എന്ന് പറയുന്നുണ്ട്. എല്ലാവരും എല്ലാ കാലത്തേക്കും നമുക്ക് ഒരിക്കലും
പറ്റിക്കാൻ പറ്റില്ല. എന്തായാലും ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും.
അതിൽ തന്നെ എനിക്ക് തോന്നുന്നു സിസ്റ്റർ പറഞ്ഞ പോലെ ഈ നെഗറ്റീവായിട്ടുള്ള മോശമായിട്ടുള്ള അസത്യമായിട്ടുള്ള ചിന്തകൾ തന്നെയാണ് എപ്പോഴും പ്രശ്നം കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ ആ ചിന്തകളുടെ ഒരു ഒരു പരിശീലനം, ശുഭമാക്കാനുള്ള ഒരു ഒരു പരിശീലനം നമ്മൾ നിരന്തരം
ചെയ്തുകൊണ്ടിരിക്കണം. വേരോടെ പുഴുതരണം. ഇത് നമ്മൾ മുകളിലൂടെ, അതായത് സ്വഭാവ പരിവർത്തനം എന്ന് പറയുമ്പോൾ സ്വഭാവത്തെ മാറ്റാൻ നോക്കുകയാണ്. പുറമേ കാണുന്നതിൽ പരിവർത്തനം കൊണ്ടുവരാൻ നോക്കുകയാണ്. പക്ഷെ ആ പുറമേ കാണുന്നതിലുള്ള പരിവർത്തനം സ്ഥായി ആകണമെന്നുണ്ടെങ്കിൽ, പെർമനന്റ് ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അകത്തെ പരിവർത്തനം, ഒരു ഇന്നർ ചേഞ്ച് ആവശ്യമാണ്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇന്ന് നമ്മൾ സ്വഭാവ രൂപീകരണത്തിന്റെ പ്രക്രിയയിൽ പലപ്പോഴും മറന്നുപോകുന്ന വിഷയങ്ങൾ, സ്വഭാവത്തിന്റെ തന്നെ മാനദണ്ഡം നമ്മൾ കൂടുതൽ കൂടുതൽ വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാവുന്നുണ്ട്. ഇനിയും ഈ സ്വഭാവ രൂപീകരണത്തിന്റെ ചർച്ച തീർച്ചയായും നമുക്ക് വലിയൊരു വിഷയം നമുക്കിനി ബാക്കി കിടക്കുന്നു. കുട്ടികളിൽ നിന്ന് ഇതെങ്ങനെ ആരംഭിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തീർച്ചയായും നമ്മളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യും. ഇന്നത്തെ ഈ ചർച്ചയിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം വരുന്ന ഈ ഉൾക്കാഴ്ചകൾ പകർന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഉൾക്കാഴ്ചകളിലൂടെയുള്ള യാത്രയാണ് ജ്യോതിർഗമയ. സ്വഭാവ രൂപീകരണം എന്ന വിഷയം എത്ര ഗഹനമാണെന്ന് നാം മനസ്സിലാക്കുന്നു. ആഴങ്ങളിലേക്ക് ഇറങ്ങും തോറും ഇത് നമുക്ക് പരിവർത്തനത്തിനുള്ള ഒരു വേദിയാക്കി മാറ്റാം. മനസ്സിലാക്കുക, അതിനെ പരിശീലിക്കുക, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക, അതായിരിക്കട്ടെ നമ്മുടെ മന്ത്രം. മനസ്സിൽ നിന്നുള്ള സത്യതയിലാണ് സ്വഭാവ രൂപീകരണം ആരംഭിക്കുന്നത്. പുറം ലോകത്ത് എന്ത് നടക്കുന്നു, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നതല്ല, ഞാൻ എന്താണ്, എന്റെ സെൽഫ് റെസ്പെക്ട് എന്താണ്, അതുതന്നെയാണ് എല്ലാവിടെയും പ്രകടമാകുന്നത്. സ്വഭാവ രൂപീകരണത്തിന്റെ അടിത്തറയും അവിടെ തന്നെയാണ് ആരംഭിക്കുന്നത്. സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചുള്ള പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഇന്ന് ചെലവഴിച്ച് ഈ ഉൾക്കാഴ്ചകളിലൂടെ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചതിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം